Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
എല്ലാവർക്കും എൻ്റെ പണക്കൾ. കഠോപനിഷത്ത് അഞ്ചാം വല്ലിയുടെ അവസാന ഭാഗമാണ് നമുക്കിന്ന് ചർച്ചയാണ്. അഞ്ചാം വല്ലിയിലെ ആറാം മന്ത്രം മുതൽ നചികേതസ് ചോദിച്ച ചോദ്യത്തിന് നേരിട്ടുത്തരം പറയുകയാണ് യമൻ. മരണാനന്തരം ആത്മാവിന്റെ ഗതി എന്താണ്? ഹന്ത തെ ഇതം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മസനാതനം യഥാച മരണം പ്രാപ്യ ആത്മാ ഭവതി ഗൗതമ. അല്ലയോ നചികേതസേ, നിനക്ക് ഞാനിത് ഹന്ത തെ ഇതം പ്രവക്ഷ്യാമി, ഇത് പറഞ്ഞുതരാം. ഗുഹ്യം ബ്രഹ്മസനാതനം, സനാതനമായ ബ്രഹ്മത്തിൻ്റെ പ്രവൃത്തി രഹസ്യം ഞാൻ പറഞ്ഞുതരാം. എന്താണത്? യഥാച മരണം പ്രാപ്യ, മരണം പ്രാപിച്ചാൽ ആത്മാഭവതി ഗൗതമ, ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞുതരാം. യോനി അന്യേ പ്രപദ്യന്തെ ശരീരത്വായ ദേഹിന സ്ഥാണുവന്യേ അനുസവ്യന്തി യഥാ കർമ്മ യഥാ ശ്രുതം. ഒരു ജീവൻ ശരീരമുപേക്ഷിച്ചാൽ അയാളുടെ കാമ കർമ്മങ്ങൾ അവസാനിക്കുന്നില്ലെങ്കിൽ വീണ്ടും അവസാനത്തെ കാമ കർമ്മങ്ങൾക്കനുസരിച്ച് മറ്റ് ജീവികളായി ജനിക്കുന്നു. യോനി അന്യേ പ്രപദ്യത്തെ ശരീരത്വായ ദേഹിന, ശരീരം എടുക്കാൻ വേണ്ടി വന്ന് ജനിക്കുന്നു. ചിലരൊക്കെ വളരെ അവരുടെ കാമകർമ്മങ്ങൾ തീരെ താണ നിലയിലാണെങ്കിൽ സ്ഥാണും അന്യേ പ്രപദ്യത്തെ, സ്ഥാണും അന്യേ അനുസംയന്തി, ചെടികളും വൃക്ഷങ്ങളും ആചാര്യസ്വാമികളും മറ്റും പറയുന്നത് പശ്വാദി സ്ഥാവരാന്ത അധോഗതി, പശു പക്ഷി മൃഗാദി സ്ഥാവരാന്ത ചെടികളും മരങ്ങളും ഒക്കെ ആയി. ചെടികളെയും മരങ്ങളെയും ഒക്കെ നമ്മൾ കാണുന്നില്ലേ? ഒരു നിയമവുമില്ലാതെ അവരുടെ ജീവിതമൊന്നും സാക്ഷ്യമല്ല. നിയമം എന്താ? ഒരു ജീവിതം വിടുമ്പോ എന്ത് കാമങ്ങളാണോ മനസ്സിലുള്ളത് അത് സാധിക്കാൻ ഉപകരിക്കുന്ന ശരീരം. ഒരു ജീവിത ജീവിയുടെ കഴിഞ്ഞ കാലത്തും ഇക്കാലത്തും വരാനിരിക്കുന്ന കാലത്തുമുള്ള ജീവിതം നിശ്ചയിക്കുന്ന ഒരേ ഒരു ഘടകം അയാളുടെ കാമം, ആഗ്രഹം. ആഗ്രഹം എന്തോ, ആഗ്രഹം തന്നെ ചിത്തം. ചിത്തം എന്തോ ജീവിതം അങ്ങനെ. ഇപ്പൊ മരണകാലത്തും ചിത്തം ബാക്കി നിൽക്കുകയാണെങ്കിൽ, അതായത് ആഗ്രഹങ്ങളും കർമ്മങ്ങളും ഇനിയും മതിയായില്ല, ഇനിയും അത് പലതും വേണം എന്ന താല്പര്യം നിൽക്കുകയാണെങ്കിൽ വേറെ എന്താ ഗതി? തൽക്കാല ശരീരം കൊണ്ട് അതൊന്നും നടത്താൻ പറ്റുന്നില്ല. ശരീരം തീരെ ആവശ്യമായി. കാമങ്ങളും കർമ്മങ്ങളും ഒരുപാട് വേണം വേണം ഇനിയും താല്പര്യം. ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അതിനു പറ്റിയ മറ്റൊരു ശരീരം സ്വീകരിക്കുക. ഇങ്ങനെ ചിത്തം പൂർണ്ണമായി ഒടുങ്ങുന്നത് വരെ ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക എന്ന സംസാരചക്രം തുടരും. ആരാണ് ഈ സംസാരചക്രം തുടരുന്നത് അഥവാ തുടരാൻ വഴിയൊരുക്കുന്നത്? യേഷ സർവേഷു ഭൂതേഷു യേഷ സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണ. ഗാഢനിദ്രയിൽ ഒരു പുരുഷൻ നമ്മിലൊക്കെ സകല ജീവികളിലും ഉണർന്നു വർത്തിക്കുന്നു. സ്വപ്നം പോലുമില്ലാത്ത ഗാഠനിദ്ര, കേവല സുഖം അനുഭവിക്കുന്ന പുരുഷൻ ആരിലായാലും ഗാഠനിദ്രയിൽ സകല ജീവന്മാരും ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. നമുക്കൊക്കെ ബ്രഹ്മപ്രാപ്തി ഉണ്ടോ ഉണ്ടോ എന്നല്ലേ സംശയം. എന്താ ഉറക്കം? ജീവന്റെ ബ്രഹ്മപ്രാപ്തിയാണ്. പക്ഷേ പ്രാപിക്കുമ്പോൾ അത് അനുഭവപ്പെടുന്നില്ല. എന്തായി ബ്രഹ്മപ്രാപ്തി? കേവല സുഖം. ഉണർന്നിരുന്നാലും ശരി ഉറങ്ങിയാലും ശരി, കേവല സുഖം. മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ അനുഭവിക്കുന്നുണ്ടോ? അതാണ് കൈവല്യം, അതാണ് ബ്രഹ്മപ്രാപ്തി. ഇപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ അത് അനുഭവിക്കാൻ പറ്റുമെങ്കിൽ ബ്രഹ്മപ്രാപ്തി. കേവല സുഖം, സുഖമല്ലാതെ മറ്റൊന്നുമില്ല. അത് എല്ലാവരും ഗാഠനിദ്രയിൽ അനുഭവിക്കുന്നു. ഏത് ജീവിയും, മരങ്ങളും ചെടികളുമായാൽ പോലും ഗാഠനിദ്രയിൽ അതനുഭവിക്കുന്നു, കേവല സുഖം. പക്ഷേ ആ സുഖത്തിനൊരു മറ, അതാണ് ഭൗതികങ്ങളായ കാമങ്ങളൊക്കെ വാസനാരൂപത്തിൽ ലയിച്ച് കിടക്കുന്ന മറയാണ്. നമ്മളൊക്കെ ഗാഠനിദ്രയിൽ കേവല സുഖം അനുഭവിക്കുന്നു, പക്ഷേ ഒരു മറ കൊണ്ട് അനുഭവവേളയിൽ അറിയാൻ പറ്റുന്നില്ല. പിന്നെ അനുഭവിക്കുന്നു എന്നെങ്ങനെ അറിയാം? ഉണർന്നു വരുമ്പോൾ, നല്ല ഉറക്കം കഴിഞ്ഞൊരാൾ ഉണർന്നു വന്നാൽ എന്താ അയാളുടെ അനുഭവം? സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. ഈ രണ്ടനുഭവം, ഒന്ന് സുഖം മാത്രം, മറ്റൊന്ന് ഒന്നും അറിഞ്ഞില്ല. അതാണ് ഈ മായാമറ. ഉറങ്ങുന്നതിന് മുൻപുള്ള എല്ലാ വാസനകളും കാമങ്ങളും അവിടെ ലയിച്ചു കിടക്കുന്നു. ഉണർന്നു വരുമ്പോൾ ആ കാമങ്ങളും വാസനകളും തിരിച്ച് രൂപം കൊണ്ട് ജീവിതമായി മാറുന്നു. അതുകൊണ്ട് കടുവ ഉറങ്ങിയാൽ കടുവ ബ്രഹ്മത്തെ പ്രാപിക്കുകയാണ്. പക്ഷെ ഉണർന്നു വരുമ്പോൾ കടുവയായിട്ട് തന്നെ വരേണ്ടിയിരിക്കുന്നു. എന്തെല്ലാം ലയിച്ചോ അതും കൊണ്ടാണ് തിരിച്ചു വരൂ. ദേവൻ ഉണർന്ന് ദേവനായി വരും. ഇതാണ് നിയമം. അതാണ് ഉപനിഷത്ത് പറയുന്നത്, യേഷ സുപ്തേഷു ജാഗർത്തി. ഉറങ്ങിക്കിടക്കുന്ന ആളിൽ ഉണർന്നു വർത്തിക്കുന്നു കേവല സുഖം. ഉണർന്നെന്ന് വെച്ചാൽ അനുഭവിച്ചു വരുന്നു. അനുഭവിക്കുന്നു എന്നുള്ളതിന് തെളിവ് ഉണരുമ്പോൾ ഓർമ്മ. അനുഭവിക്കാത്തത് ഓർമ്മിക്കാൻ പറ്റില്ലല്ലോ. കേവല സുഖം, സുഖമായ ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. അപ്പോ യേഷ സുപ്തേഷു ജാഗ്രതി. ഉറങ്ങി കിടക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന ആൾ വീണ്ടും ഉണർന്നു വരുമ്പോൾ കാമം കാമം പുരുഷോ നിർമ്മിമാണ, ആ ചിത്തത്തിന് അനുസരിച്ച് എന്തെന്തെല്ലാം കാമങ്ങളുണ്ടോ വീണ്ടും അത് അനുഭവപ്പെടുത്തുന്നു. കാമം കാമം പുരുഷോ നിർമ്മിമാണ, ഇതൊക്കെ ബ്രഹ്മാനുഭവത്തെ നമുക്ക് സ്പഷ്ടമായി വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് രഹസ്യമായ ബ്രഹ്മത്തെക്കുറിച്ച് പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു തരാം എന്ന് യമൻ പറയുന്നത്. കാമം കാമം പുരുഷോ നിർമ്മിമാണ തദേവ ശുക്രം തദ്ബ്രഹ്മ തത് ശുക്രം തദ്ബ്രഹ്മ, അത് തന്നെയാണ് ശുദ്ധമായ ബ്രഹ്മം, ഗാഠനിദ്രയിൽ അനുഭവപ്പെടുന്ന സുഖം. തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവ അമൃതമുച്ചത്തെ, അത് അമൃതമാണ്. ഈ മറ മാറിയാൽ, ആ മറ ഉണർന്നിരിക്കുമ്പോൾ മാറ്റണം. ആഗ്രഹങ്ങളാണല്ലോ വാസനകളായി ലയിക്കുന്നത്. ആഗ്രഹങ്ങളെപ്പം മാറ്റാൻ കഴിയും? ഉണർന്നിരിക്കുമ്പോൾ മാത്രം. സ്വപ്നത്തിലോ ഉറക്കത്തിലോ മാറ്റാൻ പറ്റില്ല ആഗ്രഹങ്ങളെ. ബ്രഹ്മഭാവം അഭ്യസിച്ച് സർവം ബ്രഹ്മമയം എന്ന ശാസ്ത്രീയ സത്യം ചിത്തത്തിനുറപ്പുവരുത്തി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുക. അതുറപ്പുവന്നാൽ പിന്നെ ആഗ്രഹമില്ല. അങ്ങനെ തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവ അമൃതമുച്യത്തെ തസ്മിൻ ലോകാശ്രിത സർവേ ആ ദേവനിൽ സകല ലോകങ്ങളും അടങ്ങിയിരിക്കുന്നു. ബോധത്തിൽ ഉപകരണം എങ്ങനെയോ അങ്ങനെ ലോകം. തസ്മിൻ ലോകാശ്രിത സർവേ തതു നാത്യേതി കശ്ചന, അതിനെ കടന്നുപോകാൻ ആർക്കും തന്നെ സാധ്യമല്ല. ഈ പുരുഷൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി കാണുന്ന സകല രൂപഭേദങ്ങളും ഈ ഒരേ പുരുഷന്റെ രൂപഭേദങ്ങളാണ്. അല്ലാതെ പുതിയൊരു വസ്തു ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഒരു മൂന്ന് നാല് ദൃഷ്ടാന്തം കൊണ്ട് ഉപനിഷത്ത് ഇനി അത് വിവരിക്കുകയാണ്. അഗ്നിരഥൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം ബഹുരൂപോ ബഭൂവ ഏകസ്തഥാ സർവഭൂതന്തരാത്മാ രൂപം രൂപം ബഹുരൂപോ ബഭൂവ. ഈ പ്രപഞ്ച പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്ന അഗ്നി, ഒരേ അഗ്നി അനേക രൂപങ്ങൾ കൈക്കൊള്ളുന്നു. അപ്പോഴൊക്കെ അത് അഗ്നി തന്നെ വിദ്യുച്ഛക്തിയുടെ രൂപം കൈക്കൊള്ളുന്നു. മറ്റോരോരോ വിളക്കിന്റെ നിറവും ഭേദവും അനുസരിച്ച് പല പല രൂപം കൈക്കൊള്ളുന്നു. അഗ്നി യഥൈകോ ഭുവനം പ്രവിഷ്ട, ഒരേ അഗ്നി അത് ലോകത്തേക്ക് കടന്നു വരുമ്പോൾ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ, ഓരോ രൂപത്തിനും അനുസരിച്ച് ചില്ലറ ചില്ലറ മാറ്റങ്ങൾ. രൂപം മാറ്റം, അഗ്നിക്ക് മാറ്റമില്ല. സ്വർണം ആഭരണങ്ങളാകുമ്പോൾ രൂപങ്ങൾ മാറുന്നു, പക്ഷെ സ്വർണത്തിന് മാറ്റമില്ല. അഗ്നിയുടെ യഥൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ ഏകസ്തഥാ സർവഭൂതന്തരാത്മാ, സകല ജീവികളിലും ബോധരൂപനായി ഞാൻ എന്നിങ്ങനെ അന്തരാത്മാവായി വർത്തിക്കുന്ന ആ ഭഗവാൻ, ഒരേ ഭഗവാൻ തന്നെയാണ് രൂപം രൂപം ബഹുരൂപോ ബഭൂവ. വൃക്ഷലതാദികളിലും പക്ഷിമൃഗാദികളിലും മനുഷ്യരിലും ദേവന്മാരിലും ഒക്കെ ഓരോ പ്രത്യേക പ്രത്യേക രൂപം ധരിച്ച് വിളങ്ങുന്നത്. ഇനിയും പല ദൃഷ്ടാന്തങ്ങൾ. വായു യഥൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം ബഹുരൂപോ ബഭൂവ, വായു പല രൂപം കൈക്കൊള്ളുന്നു. അത് ഏതേത് ഉപാസികളിൽ ചെന്നെത്തുന്നുവോ ആ ഉപാധിയുടെ രൂപം കൈക്കൊണ്ട് വിളങ്ങുന്നു. ഏകസ്തഥാ സർവഭൂതന്തരാത്മാ ന ലിപ്യത്തെ ബാഹ്യ ദുഃഖേന ബാഹ്യ. വായു ഇങ്ങനെ പല രൂപം കൈക്കൊള്ളുന്നെങ്കിലും സംസാരക്ലേശങ്ങളൊന്നും വായുവിനെ ബാധിക്കുന്നില്ല. അതുപോലാണ് ബോധരൂപനായ ബ്രഹ്മം പല പല ജീവിതങ്ങളായി പ്രത്യക്ഷപ്പെടുന്നു, പക്ഷെ ജഡദോഷങ്ങളൊന്നും ആ ദേവനെ ബാധിക്കുന്നതേയില്ല. സൂര്യോ യഥാ സർവലോകസ്യ ചക്ഷുഹു രൂപം രൂപം ബഹുരൂപോ ബഭൂവ, സൂര്യോ യഥാ സർവലോകസ്യ ചക്ഷുഹു ന ലിപ്യതേ ചാക്ഷുഷൈർ ബാഹ്യദോഷൈഹി, കണ്ണിന്റെ ബാഹ്യദോഷങ്ങളൊന്നും പ്രപഞ്ചത്തിന് മുഴുവൻ കണ്ണായിരിക്കുന്ന സൂര്യനെ ബാധിക്കുന്നില്ല. അങ്ങനെ ഏകസ്തഥാ സർവഭൂതന്തരാത്മാ നലിപ്യത്തെ ലോകദുഃഖേന ബാഹ്യ, അതുപോലെ എല്ലാ ജീവികളിലും അന്തരാത്മാവായി വർത്തിക്കുന്ന പരമാത്മാവ് യാതൊരു ലോകദുഃഖം കൊണ്ടും കളങ്കപ്പെടുന്നില്ല. ഇങ്ങനെയൊരു വസ്തു ഉണ്ടെന്നെങ്കിലും ധരിക്കുക, ആ വസ്തു സർവഭൂതാന്തരാത്മാ നമ്മുടെ ഒക്കെ ഉള്ളിലിരിക്കുന്ന നമ്മൾ തന്നെ, ഞാനെന്ന് അനുഭവപ്പെടുന്ന നമ്മിലൊക്കെയുള്ള ബോധം. ഒന്ന് കളങ്കം മാറ്റിയാൽ, മറ മാറ്റിയാൽ ഒരു പ്രപഞ്ച ദുഃഖവുമായി ബന്ധമില്ലാത്ത ആനന്ദസ്വരൂപമായ വസ്തു നമ്മളൊക്കെ. ഇതാണ് വസ്തുസ്ഥിതി. ഏകോ വശി സർവഭൂതാന്തരാത്മാ, ഒരേ ഒരാൾ വശി എല്ലാറ്റിനെയും വശത്താക്കി വച്ചിരിക്കുന്നവൻ. ഏകോ വശി സർവഭൂതാന്തരാത്മാ രൂപം രൂപം ബഹുരൂപോ ബഭൂവ, ഓരോ രൂപത്തിലും ബഹുരൂപനായി ഭവിക്കുന്നു. യയ ആത്മസ്ഥം, തം ആത്മസ്ഥം പരിപശ്യന്തി ധീരാഹ, ഏത് ധീരന്മാരാണോ ആ ആത്മതത്വത്തെ ഉള്ളിൽ ശുദ്ധമായി കണ്ടെത്തുന്നത്, മറമാറ്റി ശുദ്ധമായി കണ്ടെത്തുന്നത്, തേഷാം സുഖം ശാശ്വതം, അവർക്ക് മാത്രമേ ശാശ്വതമായ സുഖമുള്ളൂ. അല്ലാതെ കർമ്മം കൊണ്ടൊന്നും, നമ്മളിങ്ങനെയൊക്കെ ബ്രഹ്മസൂത്രം ചർച്ച ചെയ്തപ്പോൾ പഠിച്ചല്ലോ, ഒരു കർമ്മം കൊണ്ടും ശാശ്വതമായ തൃപ്തിയോ ശാന്തിയോ കിട്ടിയില്ല. ആനന്ദസ്വരൂപമായ സത്യം ആണ് ഞാനെന്ന് അറിയുക, അതിന് കർമ്മമൊന്നും വേണ്ട. ഇപ്പോഴും അതാണ്, അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മളൊക്കെ അതാണ്. പക്ഷെ ചില മറകൾ, ആ മറകൾ മാറ്റാനാണ് കർമ്മം, അല്ലാതെ ബ്രഹ്മത്തെ ആത്മാവിനെ ശുദ്ധീകരിക്കാനോ ഒന്നുമല്ല. അതൊക്കെ ഇന്നത്തെ ബ്രഹ്മസൂത്ര ക്ലാസ്സിൽ നമ്മൾ കുറെ കൂടി വ്യക്തമായി ചർച്ച ചെയ്യും വൈകുന്നേരം. അപ്പോ ഏകോ വശി സർവഭൂതാന്തരാത്മാ ഏകം രൂപം ബഹുധായ കരോതി, ഒരേ രൂപത്തെ, തന്റെ ഒരേ സ്വരൂപത്തെ അദ്ദേഹം പലതാക്കി കാണിക്കുന്നു. ഉപനിഷത്ത് തന്നെ പറയുന്നത് അതാണ്, സൈക്ഷത ബഹുസ്യാം പ്രജായേയ, ഒരേ സത്ത്. അത് സങ്കല്പിച്ചു ഞാൻ പലതാകട്ടെ, പലതായി തോന്നി, വാസ്തവത്തിൽ പലതായില്ല, മറ്റുള്ളവർക്ക് പലതായി തോന്നി. ഏകോ വശി സർവഭൂത അന്തരാത്മാ ഏകം രൂപം ബഹുധായ കരോഹി, തം ആത്മസ്ഥം പരിപശ്യന്തി ധീരാഹ, ഏത് ധീരന്മാരാണോ ആ സത്യത്തെ താൻ തന്നെയായി തന്റെ ഉള്ളിലിരിക്കുന്നതായി കണ്ടെത്തുന്നത്, തേഷാം സുഖം ശാശ്വതം നേതരേഷാം, അവർക്ക് ശാശ്വതമായ സുഖം, മരണം ഇല്ലാത്ത സുഖം, ആ സുഖം കണ്ടെത്താൻ കഴിയും. നിത്യോ അനിത്യാനാം ചേതനശ്ചേതനാനാം, അനിത്യങ്ങളായ ജഡരൂപങ്ങളിൽ നിത്യനായി വർത്തിക്കുന്നത്, ഒരു മാറ്റവുമില്ലാതെ വർത്തിക്കുന്നത്. നിത്യോ അനിത്യാനാം ചേതനശ്ചേതനാനാം, ചേതനങ്ങളുടെ എല്ലാം ചേതനമായി വർത്തിക്കുന്നവൻ, ചേതനശ്ചേതനാനാം ഏകോ ബഹൂനാം വിദധാതി കാമാൻ, സകലരുടെയും കാമങ്ങളെ നേടിക്കൊടുക്കുന്ന ആ സത്യം, തമാത്മസ്ഥം ഏ പരിപശ്യന്തി ധീരാഹ, ആ സത്യത്തെ ഉള്ളിൽ ഏത് ധീരന്മാർ കണ്ടെത്തുന്നുവോ, തേഷാം ശാന്തി ശാശ്വതി, അല്ലയോ നചികേതസ്, അവർക്ക് മാത്രമേ ശാശ്വതമായ ശാന്തിയുള്ളൂ. തേഷാം ശാന്തി ശാശ്വതി ന ഇതരേഷാം, മറ്റാർക്കും അത് കിട്ടില്ല, മറ്റൊരു ചക്രവർത്തിക്കും ആ സുഖം ഒരിക്കലും, ഇന്ദ്രനോ ചന്ദ്രനോ പോലും ആ സുഖം ഒരിക്കലും കിട്ടില്ല. തദേതതിഥി മന്യന്തേ അനിർദ്ദേശ്യം പരമം സുഖം, അത് കണ്ടെത്തിയ മഹാത്മാക്കൾ പറയുന്നു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സുഖം ആനന്ദം. തദേതതിഥി മന്യന്തെ അനിർദ്ദേശ്യം പരമം സുഖം, കഥമേ തദ്വിജാനീയാം കിമു ഭാതി വിഭാതിവ, നചികേതസേ ഞാനതെങ്ങനെ പറഞ്ഞുതരാനാണ്, ഇതാ സുഖമുണ്ട്, ഇതാ സുഖം ഞാൻ അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നിനക്ക് ആ സുഖം പിടികിട്ടുമോ? നീ അനുഭവിച്ചറിയ, അതിനുള്ള മാർഗം പറഞ്ഞുതരാം. ഭേദചിന്തയും രാഗദ്വേഷങ്ങളും ഒക്കെ മാറ്റി നിന്റെ സുഖസ്വരൂപം നീ മറമാറ്റി തെളിച്ചെടുക്ക, മറ്റാർക്കും അത് കാണിച്ചു തരാനൊക്കില്ല. നതത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം, അവിടെ സൂര്യൻ പ്രകാശിക്കില്ല. സൂര്യൻ പ്രകാശിക്കുന്നത് ആ സത്യം ഉള്ളിലുള്ളത് കൊണ്ട്, ആ സൂര്യന് അതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല. നതത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം, ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നും അതിനെ പ്രകാശിപ്പിക്കില്ല. നേമാ വിദ്യുതോഭാന്തി, ഈ മിന്നൽ പിണറുകളൊന്നും അതിനെ പ്രകാശിപ്പിക്കില്ല. നൈമാ വിദ്യുതോഭാന്തി കുതോയമഗ്നി, പിന്നെയാണോ അഗ്നി, തമേവ ഭാന്തമനുഭവാതി സർവം ഉണ്ട് ഉണ്ട് എന്ന് സ്വയം പ്രകാശിക്കുന്ന ആ സത്യത്തെ പിന്തുടർന്ന് മറ്റെല്ലാം പ്രകാശിക്കുന്നു. സൂര്യചന്ദ്രന്മാരും സകലത്തും തമേവ ഭാന്തമനുഭവാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ആ സത്യത്തിന്റെ പ്രകാശത്തിൽ ഈ അനന്തകോടി ജഗത്ത് പ്രകാശിക്കുന്നു. ഈ സത്യത്തെ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ പോരല്ലോ, നമുക്ക് ഈ സത്യത്തെ അറിഞ്ഞനുഭവിക്കണം. അതിനെന്താ മാർഗം? മാർഗം വളരെ എളുപ്പം, നടപ്പിലാക്കാൻ പ്രയാസമാത്രമേ ഉള്ളൂ. മനസ്സിലാക്കാൻ എളുപ്പം. നമ്മൾ ഇന്നലെ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തില്ലേ, എത്ര നാണ്യപശ്യത്തി നാണ്യശൃണോത്തി നാണ്യവിജാനാതി തദ്ഭൂമ. എവിടെ മറ്റൊന്ന് കാണുന്നില്ലയോ, മറ്റൊന്ന് കേൾക്കുന്നില്ലയോ, മറ്റൊന്ന് അനുഭവിക്കുന്നില്ലയോ, അതാണ് പൂർണ്ണ സത്യം. ഭൂമാവൈ സുഖം, ഈ പൂർണ്ണ സത്യമാണ് സുഖം. മറ്റൊക്കെ അല്പം. ആ പൂർണ്ണ സത്യത്തെ നാമരൂപങ്ങളിൽ കുരുക്കി അല്പാൽപമായി വേർതിരിക്കുന്നു. ഒരേ സ്വർണ്ണക്കട്ടയെ വളയും മാലയും എന്ന നാമരൂപങ്ങളിൽ കുരുക്കി വേർതിരിക്കും പോലെ ആ പൂർണ്ണ സത്യത്തെ നാമരൂപങ്ങളിൽ വേർതിരിക്കുന്നു. അല്പം തീർച്ചയല്ലേ? നാമരൂപങ്ങളിൽ വേർതിരിയുമ്പോൾ വസ്തു അല്പം. അല്പേ സുഖമസ്തി, അല്പത്തിൽ സുഖം ഇല്ല. ഭൂമാവൈ സുഖം, പൂർണ്ണ വസ്തുവാണ് സുഖം. ആ പൂർണ്ണ വസ്തുവിനെ കണ്ടെത്തൂ. കണ്ടെത്താൻ എന്താകും? കണ്ടെത്താൻ ഒരിടത്തും പോണ്ട. കാണുന്നതൊക്കെ അതാണ് എന്നങ്ങ് മനസ്സുകൊണ്ട് തീരുമാനിക്കുക. ഇത് ഇപ്പോ തീരുമാനിച്ചാൽ ഇപ്പോ അസാധാരണ സുഖം. എല്ലാം അത് തന്നെ, സർവം ബ്രഹ്മമയം. ഇതാണ് നാം ഇന്നലെയൊക്കെ ചർച്ച ചെയ്യുക. ബാഹ്യ നിർവികൽപ്പ സമാധി, ആന്തരമായ നിർവികൽപ്പ സമാധിയുണ്ട്, അതുപോലും പരമമായ ബ്രഹ്മനിഷ്ഠയല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്തുകൊണ്ട്? ആന്തരമായ ശരീരത്തെയൊക്കെ നിശ്ചലമാക്കി രക്തചംക്രമണം പോലും ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ, അതൊന്നും എല്ലാവർക്കും എത്തിച്ചേരാനും ബുദ്ധിമുട്ടാണ്. അതിലങ്ങനെ അധിക നാൾ കഴിയാനും പ്രയാസം. അതെങ്ങനെ സാധിക്കുന്നു? ഈ നിർവികൽപ്പ സമാധിയിലേക്ക് മനസ്സ് ചെല്ലുമ്പോൾ തൽക്കാലം ഉള്ള കുറച്ച് വികാരങ്ങളെയും വിചാരങ്ങളെയും ശക്തിപൂർവം പുറത്താക്കിയിട്ടാണ് ആന്തര നിർവികൽപ്പ സമാധി. ശിവാരവിന്ദം ഭാഷ്യം 6-ാം അധ്യായം ഗീത വായിച്ചു നോക്കുക. അതിൽ ഈ സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി എല്ലാം വേർതിരിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. വ്യക്തമായിട്ട് ശാസ്ത്രം പഠിച്ചവർക്കറിയാം ഏത് ശ്ലോകം വരെ സവികൽപ്പ സമാധി, ഏത് ശ്ലോകം വരെ നിർവികൽപ്പ സമാധി, അതായത് ആന്തര നിർവികൽപ്പ സമാധി. വെറും ശുദ്ധ ബോധമായി സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. ഭഗവാൻ തന്നെ അതൊക്കെ രണ്ടും വിവരിച്ചിട്ട് ഒടുവിൽ 6-ാം അധ്യായം 4 ശ്ലോകം വിവരിക്കുന്നു. എന്താ? ഈ കർമ്മരംഗത്ത് നിൽക്കുമ്പോൾ ബാഹ്യ നിർവികൽപ്പ സമാധി അനുഭവിക്കുക. യുദ്ധം ചെയ്യുമ്പോൾ പോലും അനുഭവിക്കാം. യുദ്ധമൊക്കെ ഒരു നാടകം. ഇപ്പൊ കഥകളിയിലും മറ്റും വേഷം കെട്ടുന്ന ആൾ ഗംഭീരമായി അലറിയാടുന്നു, പക്ഷേ ഉള്ളിൽ യാതൊരു സംശയവുമില്ല. തന്റെ ഈ വേഷമൊന്നുമില്ല, തന്റെ ഈ പ്രവർത്തനങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല. രാവണനായി വേഷം കെട്ടിയ രാമപിള്ളയ്ക്ക് നല്ലവണ്ണം അറിയാം. അപ്പോ കുറച്ചു ദിവസം പരിശീലിക്കണം, യുദ്ധം പോലും ചെയ്തോളൂ. പക്ഷേ ബാഹ്യ നിർവികൽപ്പ സമാധി, സമാധിയിൽ അതാകാം. നമ്മൾ പലരും നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്തോ മറ്റ് സമാധികളൊക്കെ ശീലിച്ചാലും വേണ്ടില്ല, ശീലിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഇത് ശീലിക്കാം, ഇതിപ്പോ മുതൽ ശീലിക്കാം. ധൈര്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഉറപ്പിക്കാം. എന്താ ഒക്കെ ബ്രഹ്മം, രണ്ടില്ല. ബ്രഹ്മൈക മഹാബുദ്ധി, സ്വർണ്ണാഭരണങ്ങൾ നിരന്നിരിക്കുമ്പോ കനകൈക മഹാബുദ്ധി, ആർക്കൊണ്ടോ നിർവികൽപ്പ സൗഖ്യത്തെ, അതാണ് നിർവികൽപ്പം. സൂര്യകിരണം വലുത, ഈ വെയിലൊക്കെ ഇവിടെ കാണുന്നു. അറിയാവുന്നവർ ഇത് സൂര്യൻ തന്നെ, സൂര്യനിൽ നിന്നും വേർപെട്ട് ഒരു കിരണവുമില്ല.